إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم إنما أمرت أن نعبد رب هذه البلدة الذي حرمها وله كل شيء وأمرت أن أكون من المسلمين പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകളെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം തഖ്വ കൈവിടാതെ ജീവിക്കാൻ, അവസാന ശ്വാസം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ദുൽഹജ്ജ് 12 ഹാജിമാർ അവരുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ മിക്കവാറും പൂർത്തിയാക്കി ഇന്നും നാളെയുമായി മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്തുള്ള താമസ സ്ഥലങ്ങളിലേക്ക് മടങ്ങുകയായി. ഒന്നിരണ്ട് ദിവസം കൊണ്ട് തൊട്ടടുത്ത രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഹജ്ജിന് വന്നിട്ടുള്ള ഹാജിമാർ അവരുടെ മടക്കയാത്ര ആരംഭിക്കുകയായി. അതോടെ ഈ വർഷത്തെ ഹജ്ജിന് പരിസമാപ്തി കുറിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ മക്കയെ സംബന്ധിച്ചും മക്ക ഹറമിനെ സംബന്ധിച്ചും നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ മക്കയിൽ പോകണമെന്നും ഉംറയും ഹജ്ജും നിർവഹിക്കണമെന്നും ആഗ്രഹമില്ലാത്ത ഒരു മുസൽമാനും ഉണ്ടായിരിക്കാനിടയില്ല. പോയി വന്നവർക്ക് വീണ്ടും വീണ്ടും പോകണമെന്ന ആഗ്രഹമാണ് യഥാർത്ഥത്തിലുള്ളത്. പക്ഷേ മക്കയിൽ പോകണമെന്നും മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് താമസിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ടെങ്കിലും എന്തൊക്കെയാണ് മക്കയുടെ പ്രത്യേകതകൾ, അവിടെ താമസിക്കുന്നവർ സ്വീകരിക്കേണ്ട ആദാബുകൾ മര്യാദകൾ എന്തൊക്കെയാണ് എന്ന് പലർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ മക്കയിൽ വന്ന് പലതും കാട്ടിക്കൂട്ടി തിരിച്ചു പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. മുമ്പത്തെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല, ലോകത്തിന് നാനാ ഭാഗത്തുനിന്നും ഉംറക്ക് വരുന്നവരുടെയും ഹജ്ജിന് വരുന്നവരുടെയും എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി ആളുകൾ ഉയർന്നപ്പോൾ ആളുകൾ അതിനനുസരിച്ച് ഹജ്ജും ഉംറയും വർദ്ധിപ്പിക്കുന്നുണ്ട്. പക്ഷേ വരുന്നവരിൽ വലിയൊരു വിഭാഗം ആളുകളും എങ്ങനെയൊക്കെയോ വന്ന് എന്തൊക്കെയോ ചെയ്തു കൂട്ടി തിരിച്ചു പോവുകയാണ്. അധികം ആളുകളും അറിവില്ലാത്തവരാണ്. അജ്ഞതയാണ് പല അബദ്ധങ്ങൾക്കും കാരണം. ചില ആളുകൾ വന്ന് ഉംറ നിർവഹിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ മക്കയുടെ പരിസരത്തുള്ള ഓരോ കുന്നുകളിലും പോയി കയറി അവിടുന്ന് കുറച്ച് കല്ലെടുത്ത്, ഇവിടുന്ന് കുറച്ച് മണ്ണെടുത്ത് അതൊക്കെ ശേഖരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. വേറെ ചില ആളുകൾ മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ വന്നാൽ ആ വാതിലൊന്ന് മുത്തി, ഈ വാതിലൊന്ന് മുത്തി, ആ തൂണുമ്പലൊന്ന് തടവി, എന്തായാലും മോശമാകുന്നുണ്ടോ, കിട്ടിയിടത്തൊക്കെ മുത്തുക എന്ന രീതിയിൽ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഉംറ ഒരു യാത്രയിൽ തന്നെ 40 ഉംറ 50 ഉംറ ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഉംറ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും, രണ്ട് റിയാലും ഒത്ത അങ്ങോട്ട് രണ്ട് റിയാലും കിട്ടും. പോവുക, കുളിക്കുക, മാറ്റുക, വരിക, ഉംറ എടുക്കുക, പിന്നെ പോയി റൂം പോവുക, ഭക്ഷണം കഴിക്കുക, അടുത്ത ഉംറ. ഒരു ദിവസത്തിൽ 3 ഉംറ വെച്ചിട്ട് ഒരു 20 ദിവസം കൊണ്ടൊരു 50 ഉംറ 40 ഉംറ ഒക്കെ ചെയ്യുന്ന ആളുകൾ എന്നിട്ട് ആകെ തളർന്ന് അവശയായിട്ട് വരികയാണ്. എവിടുന്ന് കിട്ടിയതാണ് സുഹൃത്തുക്കളെ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ സഹാബത്തോ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടോ? റസൂലുള്ള ഹജ്ജിന് വന്നത് ഹജ്ജിന്റെയും 4 ദിവസം മുമ്പാണ്. ഇന്നത്തെ പോലെ യാതൊരു തിരക്കില്ല, 1 ദിവസത്തിൽ 5 ഉംറ എടുക്കണമെങ്കിൽ കൊടുക്കാം. പക്ഷേ നബിയും സഹാബത്ത് എടുത്തോ? ഇല്ല. വന്നപ്പോഴുള്ള ആ ഉംറയല്ലാതെ ഒറ്റ ഉംറ എടുത്തില്ല. പിന്നെ ഉംറ കരുവാദം കൊടുത്തു ആയിഷ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക്. അതാണിപ്പോ കാര്യമായ തെളിവായിട്ട് എല്ലാ ആളുകളും എടുത്തു ധരിക്കുന്നത്. മറ്റുള്ളവർക്ക് പാടില്ല എന്നതിന്റെ തെളിവ് തന്നെയാണ്. രണ്ടു കൂട്ടർക്കുള്ള തെളിവ് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ ഉംറയാണ്. എന്താ സംഭവം? ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ കൂടെ വന്നപ്പോ അവർക്ക് ആർത്തവമായിരുന്നു, മെൻസസ് ആയിരുന്നു. അതുകൊണ്ട് അവർ ഇഹ്റാമിൽ പ്രവേശിച്ചു, പക്ഷേ ഉംറ ചെയ്യാൻ പറ്റിയില്ല. ശുദ്ധിയായപ്പോഴേക്കും ഹജ്ജ് വന്നു, അപ്പൊ ഹജ്ജിൽ പ്രവേശിച്ചു. അങ്ങനെയാണ് ഇസ്ലാമിന്റെ നിയമം. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് പരാതി പറഞ്ഞു, നബിയെ, നിങ്ങളെ ഹജ്ജും ഉംറയും കൊണ്ടാണ് എല്ലാവരും മടങ്ങുന്നത്, എനിക്ക് ഹജ്ജ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആങ്ങൾ അബ്ദുറഹ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ആയിഷാനെ കൊണ്ടുപോയിട്ട് ഉംറ എടുപ്പിക്കണം. അങ്ങനെ ആയിഷ ബിബിയെയും കൂട്ടി മക്ക കഅബയിൽ നിന്നും തൊട്ടടുത്തുള്ള ഹറം അതിർത്തി, കാരണം ഹറമിനുള്ളിൽ താമസിക്കുന്നവർക്ക് ഉംറ ചെയ്യണമെങ്കിൽ ഹറം അതിർത്തിക്ക് പുറത്തു പോകണം. അപ്പൊ തൊട്ടടുത്ത അതിർത്തി കുറച്ച് ദൂരെയുള്ള സ്ഥലം പേരാ തൻഈം എന്ന സ്ഥലമാണ്. പഴയ 3 മൈൽ എന്ന 5 കിലോമീറ്റർ അവിടെ പോയി അബ്ദുറഹ്മാൻ പങ്കളെ കൂട്ടി അവിടെ പുറത്തുപോയി ഇഹ്റാം ചെയ്തു വന്നു, ഉംറ ചെയ്ത് തിരിച്ചു വന്നു. കൂടെ പോയ ആങ്ങളെ ചെയ്തോ? ഏതായാലും പങ്കളിക്ക് വേണ്ടി ഞാൻ മെനക്കെട്ട് നടക്കല്ലേ, സഹാബിയാണ്, ഒരു പുണ്യം നഷ്ടപ്പെടുത്തോ? ഇല്ല. അപ്പൊ വങ്ങളെ കൂട്ടി പോയി എന്നല്ലാതെ ഉംറ എടുത്തില്ല. റസൂലും സഹാബത്തും ആയിഷ ബിബി തിരിച്ചു വരുന്നത് കാത്തിരിക്കുകയാണ്. ഏതായാലും നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കല്ല, ഒരു ഉംറയും എടുത്താൽ എന്താ? റസൂൽ പറഞ്ഞോ? പറഞ്ഞില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഈ കള്ള ഉംറ പാടില്ല എന്നതിന്റെ തെളിവ്. ആയിഷ ബിബിക്ക് അനുവാദം കൊടുത്തില്ലേ? ആയിഷ ബിബിക്ക് അനുവാദം കൊടുക്കുന്നില്ലേ? ആയിഷ ബി മദീനത്ത് വന്നവരല്ലേ? പുറത്തുനിന്നും എനിക്ക് ചെയ്യാനില്ലേ? തെളിവല്ലേ? അത് മാത്രം പിടിക്കുക. അതിന്റെ മറ്റ് സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും ഒക്കെ വിസ്മരിച്ചുകൊണ്ടാണ് പല ആളുകളും സംസാരിക്കാറുള്ളത്. അപ്പൊ മുൻകാലത്തുള്ള ചില ആളുകളും അങ്ങനെ അനുവാദം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. ജൈമാമിങ്ങൾ കിതാബിലില്ല, ആ കിതാബിലില്ല, ഈ കിതാബില്ല എന്നൊക്കെ പറയും. ഏത് കിതാബിലുണ്ടായാലും ദലീലാണ് നമ്മൾ നോക്കേണ്ടത്. ദലീൽ എന്താ? തെളിവ് എന്താ? ഇതാ തെളിവ്. ഇത് തെളിവാണോ? ഒരിക്കലും തെളിവല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പലതും കാട്ടിക്കൂട്ടുന്നത് കാണാൻ സാധിക്കും അവിടെ വന്നിട്ട്. ഇപ്പോ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ ആകെ മുത്തേണ്ടത് ഹജർ റസൂൽ മാത്രമാണ്. ഹജർ റസൂൽ തൊട്ട് മുമ്പുള്ള റുക്നുൽ യമാനി യമൻ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന മൂല അവിടെ കൈകൊണ്ട് തടവുക വേണ്ടത്. രണ്ട് കൈകൊണ്ട് തടവാൻ പറ്റും, അല്ലെങ്കിൽ വലതു കൈകൊണ്ടൊന്ന് തടവുക. എന്നാൽ അവിടെ ആളുകൾ എന്തൊക്കെയാ കാണിക്കുന്നത്? അവിടെയും മുത്തും, മറ്റൊക്കെ മുത്തും, പിന്നെ മുത്താൻ കിട്ടിയില്ലെങ്കിൽ രണ്ട് കൈയും ഇങ്ങനെ കണക്ഷൻ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് ഇങ്ങനെ കല്ലി പ്രാർത്ഥിക്കല്ലേ. കാബത്തിന്റെ ഹില്ല, ആ ഹില്ല എന്താ ഹില്ല എന്നാ വിരി, ആ വിരി പിടിക്കാൻ കിട്ടുക കഴിയുമ്പോ തൂങ്ങി നിന്നിട്ട് പ്രാർത്ഥിക്കാൻ നോക്കും. ഹജ്ജോടടുത്താൽ അത് ഉയർത്തിക്കെട്ടും. കാരണം എന്താ, ആളുകൾ ഇവിടെ വീട് കൊണ്ടുവന്നിട്ട് കഷ്ണം മുറിക്കാൻ വരും. ചില ആളുകൾ അങ്ങനെയുണ്ട്, ഇതിന്റെ ഒരു കഷ്ണം കിട്ടി അത് നാട്ടിൽ കൊണ്ടുപോയിട്ട് ബർക്കത്തിന് വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടിട്ട് കാശുണ്ടാക്കാൻ അങ്ങനെ ചില ആളുകൾ നോക്കും. അതുകൊണ്ട് അത് ഉയർത്തിക്കെട്ടും. ഹജ്ജ് കഴിഞ്ഞിട്ട് പിന്നെ താഴ്ചയുള്ളൂ, വളരെ വിലപിടിപ്പുള്ള സാധനം അത്. അപ്പൊ ചിലാൾ ബ്ലൈഡേറ്റാ വരിക, ബ്ലൈഡും കത്തിയൊന്നും കൊണ്ടുവരാൻ പറ്റുമല്ലോ. കാരണം ഉംറ കഴിഞ്ഞാലും മുടി വടിക്കേണ്ടവരുണ്ടാവും, മുടി വെട്ടേണ്ടവരുണ്ടാവും. അപ്പോ ആളുകളെ ബ്ലൈഡും കത്തിയൊന്നും ഇല്ലാക്കാൻ പറ്റുമല്ലോ. അത് വന്നിട്ട് നല്ല തിരക്കിനിടയിൽ മുറിച്ചെടുക്കുക. ഇങ്ങനെയുള്ള പണികളൊക്കെ ആളുകൾ ചെയ്യുന്നത്. അപ്പൊ മുത്തേണ്ടത് എവിടെയുള്ളൂ? ഹജറുൽ അസ്വദ് മുത്താൻ കഴിഞ്ഞാൽ മുത്തുക. മുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തിരക്കുട്ടി അവനടിച്ച് മക്കനടിച്ച് തള്ളിപ്പോയിട്ട് ചില ആളുകൾ ഉംറ ചെയ്യും, അല്ല ഹജർ മുത്തും. അല്ലെ, എന്റെ പെങ്ങളെ കൊണ്ടുപോയി ഞാൻ മുത്തിച്ചു, ആഫ്രിക്കക്കാരൻ അങ്ങോട്ട് തള്ളി, മലേഷ്യക്കാരൻ എങ്ങോട്ട് തള്ളി, എന്നിട്ട് ഞാൻ എന്റെ പെങ്ങളും മുത്തി എന്ന് പറയും. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഉമറേ, താങ്കൾ അവിടെ ശക്തിയുള്ള ആളാണ്, പക്ഷേ ഹജർ മുത്താൻ വേണ്ടി ഒരിക്കലും ആരെയും ഉപദ്രവിക്കരുത്. ആ സ്ഥലം ഒഴിഞ്ഞു കിട്ടിയാൽ നിങ്ങൾക്ക് മുത്താം. മുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കൈകൊണ്ട് തൊടാൻ പറ്റിയാൽ തൊടുക. തൊടാനും കഴിഞ്ഞില്ലെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുക, വലത് കൈകൊണ്ട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് ആംഗ്യം കാണിക്കുക, അത്രമാത്രം. ആളുകൾ എന്തൊക്കെയാ കാണിക്കുന്നത്? ഹജറിന്റെ അടുത്തുനിന്ന് എത്തുമ്പോൾ രണ്ട് കൈയും പോക്കും, എന്നിട്ട് ആ ഹജറിന്റെ നേരത്തിന് ഇങ്ങനെ എടുത്തിട്ട് എന്തോ ആ വായുന്ന് ഇങ്ങനെ എടുത്തിട്ട് അതൊന്ന് മുക്കുക പോലെ. പിന്നെ ചില ആളുകൾ ഇങ്ങനെ കയബത്തെ ഇങ്ങനെ തള്ളി നീക്കുന്ന പോലെ. എന്തെല്ലാം കാണിക്കുന്നത്? ആളുകൾക്ക് അറിഞ്ഞുകൂടെ വിവരക്കേടാ കാണിക്കുന്നത്. പിന്നെ അങ്ങനെ ഗ്രൂപ്പായിട്ട് ഒരാളൊന്നാമത് ഒരാൾ മറ്റേ ഇറാം തുനിമ പിടിച്ച്, അയാൾ മറ്റേ ഇറാം തുനിമ പിടിച്ച് കോമ്പല കോമ്പലായിട്ട് എന്നിട്ട് ഒരാളിങ്ങനെ മുദ്രാവാക്യം ചൊല്ലിക്കൊടുക്കുക, അള്ളാഹുമ്മ അള്ളാഹുമ്മ എന്നിങ്ങനെ മുദ്രാവാക്യം പിടിച്ചു പോകുന്നതാണ്. തൊട്ടുപുറത്തൊക്കെ മുദ്ര. യഥാർത്ഥത്തിൽ ഹജറുൽ അസ്വദിന്റെയും ആ സ്വർണവാതിലിന്റെയും അടുക്കൽ ചെറിയ സ്ഥലമുണ്ട്, ഒരു അര മീറ്റർ സ്ഥലം. അവിടെയാണ് മുൽതസം എന്ന് പറയുന്നത്. അവിടെയാണ് ആ പോലീസുകാരെ കൈമുട്ടി നിൽക്കല്. അവിടെ എനിക്കൊന്നും ആർക്ക് നിൽക്കാൻ കഴിയൂല. പറ്റുകയാണെങ്കിൽ അവിടെ കൈവച്ച് മുഖം അമർത്തി അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയോട് നെഞ്ചമർത്തി നിന്നിട്ടുണ്ട് മുൽതസമിൽ. അവിടെ നിൽക്കാൻ കഴിയുമെങ്കിൽ മാത്രം. അവിടെ തിരക്കുണ്ടാക്കിയിട്ട് മറ്റേ വലിച്ചിട്ട് ഇവരെ തള്ളിയിട്ടും ഒന്നും പാടില്ല. എന്താ സ്ത്രീകൾ വരെ കാണിക്കുന്നത് കണ്ടാൽ എന്താ മനസ്സിലെ പുരുഷൻ അന്യ പുരുഷന്മാരുമായിട്ട് കൂട്ടി ഒരത്തി തള്ളി അതിനുള്ളിൽ മുത്താ പോവാണ്. അങ്ങനെയൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ തവാഫിൽ കാണിക്കുന്ന അബദ്ധങ്ങൾ, സഹിയിൽ കാണിക്കുന്ന അബദ്ധങ്ങൾ, ഇതൊക്കെ ആർക്കെങ്കിലും അടിയോ അറിഞ്ഞുകൂടാ. ചില ആളുകൾ സാധാ ഡ്രസ് ഇട്ടിട്ട് സഹി എടുക്കുന്നതാണ്. സാധാ ഡ്രസ്സ് നമുക്ക് തവാഫ് നടത്താം. നിങ്ങളിപ്പോ ഉംറക്ക് പോയി, അവിടെ ഉംറ കഴിഞ്ഞു തഹല്ലുലായി സാധാ ഡ്രസ്സിൽ അവിടെ താമസിക്കുമ്പോൾ നിങ്ങളുടെ സാധാരണ ഡ്രസ്സിൽ നിങ്ങൾക്ക് തവാഫ് ചെയ്യാം. പക്ഷേ സഹി ചെയ്യാൻ പറ്റൂല. സഹി ഉംറക്കും ഹജ്ജിനും മാത്രമേ ഉള്ളൂ. ഉംറയും ഹജ്ജും ചെയ്യേണ്ടത് ഇഹ്റാം ഡ്രസ്സിലാണ്. പക്ഷെ ഇഹ്റാം ഡ്രസ്സില്ലാത്ത സാധാ തുണി മുപ്പായത്തിൽ ഇങ്ങനെ ഉംറയിലാണ്. എനിക്കവിടെ ഡ്യൂട്ടിയുള്ള സമയത്ത് പലരും വിളിച്ചു ചോദിച്ചാൽ അതെന്താ നല്ലതല്ലേ ഉംറന്റെ സഹാബറിന്റെ ഇടയിൽ നടക്കൽ മോശ എന്ന് പറയണം. മനസ്സിലായില്ലേ? പറഞ്ഞ മനസ്സിലാവില്ല ആളുകൾക്ക്. അപ്പൊ എന്തെല്ലോ കാട്ടിക്കൂട്ടി എങ്ങനെയൊക്കെയോ ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചു പോരുന്നൊരവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആളുകൾക്ക് പഠിക്കണമെന്നോ സംഗതി നബി പഠിപ്പിച്ച പോലെ ചെയ്യണമെന്നൊന്നുമില്ല. ഞാനും പോയി ഉംറക്ക്, എനിക്കും കിട്ടിയ ഉംറ എന്ന് പേര് കിട്ടാൻ വേണ്ടി മാത്രം ഏതെങ്കിലും ഗ്രൂപ്പിന് പേരും കൊടുക്കും. നാളെ ആള് പോണെങ്കിൽ ഇന്നങ്ങ് കയറും. അതുവരെ ഒന്നും പഠിക്കുകയോ വായിക്കുകയോ ഒന്നുമില്ല. എല്ലാവരോടും പറയുമ്പോൾ ഉംറക്കുവാൻ ഈ രീതിയിലുള്ള ഒരു രീതി നമ്മുടെ നാട്ടിൽ നിന്ന് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ശരിക്ക് മനസ്സിലാക്കിയും പഠിച്ചുകൊണ്ടാണ് ഇസ്ലാമിലെ ഇബാദത്തുകളൊക്കെ ചെയ്യേണ്ടത്. ഇസ്ലാമിലെ ഇബാദത്തുകളെ പ്രത്യേകത എന്ന് പറയുന്നത് അറിവിന്റെയും തെളിവിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ അമലും ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമാണ് അള്ളാഹുവിങ്കൽ അത് സ്വീകാര്യമായി തീരുന്നത്. അത് അറിവില്ലായ്മയാണ് പലപ്പോഴും ആളുകളെ ഇതിന് പ്രേരിപ്പിക്കുന്നത്, കണ്ടതും കേട്ടതൊക്കെ ചെയ്യാൻ. കാരണം എന്താ, നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, അതും ഉള്ളതായിരിക്കും, ഓ ഇതും ഉള്ളതായിരിക്കും, മറ്റതും ഉള്ളതായിരിക്കും, നമ്മൾ വായിക്കാത്ത ബുക്കിൽ ഒരുപക്ഷെ ഉണ്ടാവും എന്നൊക്കെ ധരിച്ചിട്ട് ആളുകൾ അത് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുവാൻ വേണ്ടി നമ്മൾ എപ്പോഴും മക്കത്ത് പോകുന്ന ആളുകളല്ല, ഇടക്കിടക്ക് പോയി വരുന്ന ആളുകളല്ല, നമ്മൾ കിട്ടിയ ചാൻസിൽ ശരിക്കും അത് മനസ്സിലാക്കി ചെയ്തു പോരുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സംതൃപ്തി ഉണ്ടാവും. മറ്റൊരങ്ങനെയല്ല, ചെയ്തു പോന്നാലും മനസ്സിന് തൃപ്തിയില്ല, അത് ശരിയായില്ലോടി, ഇത് ശരിയായില്ലോടി എന്നുള്ള ഇഷ്കാലികൾ മനസ്സിലുണ്ടാകും. മലപ്പുറക്കാർ പറഞ്ഞ ഈസല് മനസ്സിൽ നിന്ന് പോകില്ല. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് പഠിച്ചു മനസ്സിലാക്കി പോകാൻ നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ട് മക്കയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, നമ്മൾ ഓരോ മുസ്ലിമും മനസ്സിരിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം, മക്ക എന്ന രാജ്യം അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ പവിത്ര രാജ്യമായി പ്രഖ്യാപിച്ച രാജ്യമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ ആ മക്ക പ്രദേശം പവിത്രമായ സ്ഥലമായി അള്ളാഹു സെലക്ട് ചെയ്ത സ്ഥലമാണ്. ചില ആളുകൾ ചോദിക്കും, ഈ ഇടുങ്ങിയ സ്ഥലത്ത് എത്ര വിശാലമായ സ്ഥലമുണ്ട് സൗദി അറേബ്യയില്. അവിടെയാണെങ്കിൽ ഈ ഇടങ്ങേറിട്ടോ, ഇത് അവിടെ ഒരു കുന്ന്, ഇപ്പുറത്തൊരു കുന്ന്, മൂന്ന് ഭാഗത്ത് കുന്ന്, മിസ്ബല എന്ന് പറഞ്ഞൊരു ഭാഗത്ത് മാത്രം കുന്നില്ല, ഈ കുന്നിന്റെ ഇടയെ കൊണ്ടുവച്ചിരിക്കുന്ന കാബ ആ ഇടുക്കത്തിലാണല്ലോ നമ്മള് എന്ന് പറയും. സൗദി ഗവൺമെന്റിനെ മാറ്റി സ്ഥാപിക്കാൻ പറ്റുമോ? വിശാലമായ സ്ഥലം ജില്ലയ്ക്കൊക്കെ എത്ര സ്ഥലമുണ്ടോ ഇന്ന സ്ഥലം, അവിടെ ഞാൻ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ആളുകൾ വിചാരിക്കും. ഇത് അള്ളാഹ സെലക്ട് ചെയ്ത സ്ഥല. ഇബ്രാഹിം നബിക്ക് ആ കൈബാലയം പടുത്തുയർത്താൻ വേണ്ടി ആ സ്ഥലം കാണിച്ചു കൊടുത്തത് അള്ളാഹുവാണ്. അപ്പൊ ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ അള്ളാഹു സെലക്ട് ചെയ്ത സ്ഥലമാണ്, അള്ളാഹു പവിത്ര ഭൂമിയായി പ്രഖ്യാപിച്ച സ്ഥലമാണ്. അതിൽ മാറ്റം വരുത്താൻ ലോകത്ത് ആർക്കും തന്നെ അവകാശമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇന്ന ഹാദൽ ബലദ ഹർറഹുല്ലാഹു യൗമ ഖലഖ സമാവാതി വൽ അർദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ രാജ്യത്തെ ആകാശഭൂമികൾ സൃഷ്ടിച്ച ദിവസം അള്ളാഹു പവിത്രമായി പ്രഖ്യാപിച്ചതാണ്. ഹറാമും ബിഹുർമത്തില്ലാഹി ഇലാ യൗമിൽ ഖിയാമ, അത് പവിത്രം തന്നെയാണ്. അള്ളാഹു പവിത്രമാക്കിയതനുസരിച്ച് ഖിയാമനാള് വരെയും അതിൽ മാറ്റം വരുത്താൻ ആർക്കും അവകാശമില്ല. ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്ത് നംലിലെ 91-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഇന്നമാ ഉമിർതു അൻ അഅബുദ റബ്ബ ഹാദിഹിൽ ബൽദത്തിൽ ലദീ ഹർറമഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ രാജ്യത്തിന്റെ റബ്ബിനെ ആരാധിക്കുവാൻ. ആ രാജ്യത്തിന്റെ റബ്ബ് ആരാണ്? അവനാണ് ആ രാജ്യത്തെ പവിത്രമാക്കിയത്. വലഹു കുല്ലു ശൈഇൻ, എല്ലാ കാര്യം അവനുള്ളതാണ്. ഓർത്തു കൊണ്ട് അക്കൂല മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീകളിൽ ഉൾപ്പെട്ടവനാകാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ രാജ്യത്തെ പവിത്രമാക്കിയത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ പവിത്രതയെ വിളംബരം ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കാരണം ചില റിപ്പോർട്ടിൽ കാണാം, ഇബ്രാഹിം നബി മക്കയെ പവിത്രമാക്കിയ പോലെ മദീനയെ ഞാൻ ആ പവിത്രമായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ പറയും മക്ക ഇബ്രാഹിം നബിയാണ് അവിടെ ഹറം പ്രഖ്യാപിച്ചത്, മദീനത്തെ ഹറം പ്രഖ്യാപിച്ചത് റസൂലുള്ളാഹിയാണ്. അപ്പൊ മക്കയുടെ പവിത്രത ഇബ്രാഹിം നബിയുടെ മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നൊരു തെറ്റിദ്ധാരണ ചില ആളുകൾക്കുണ്ടാവും. അത് ശരിയല്ല. ആ അള്ളാഹുവിന്റെ ഹുക്മ്, ഇത് പവിത്ര രാജ്യമാണെന്ന അള്ളാഹുവിന്റെ നിശ്ചയം, അത് ജനങ്ങളെ അറിയിക്കുക മാത്രമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തിട്ടുള്ളത്. ഇന്ന ഇബ്രാഹിം ഹറമ മക്കത വദഅലഹ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയെ പവിത്രമായി പ്രഖ്യാപിക്കുകയും മക്കയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു. വഹറംതുൽ മദീനത കമാ ഹറമ ഇബ്രാഹിം മക്ക, ഞാനിതാ മദീനയെ ഹറമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയെ ഹറമായി പ്രഖ്യാപിച്ച പോലെ. വദഅഉതുഹാ, മദീനയ്ക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തിരിക്കുന്നു. ഫീ മുത്തിഹാ വസായിഹാ, അതിന്റെ മുത്തിലും സായിലും അതെല്ലാം അവിടുത്തെ അളവുകളും അതുപോലെ തന്നെ തൂപ്പുകളും ഒക്കെയാണ് അതിൽ ഞാൻ വർക്കത്തിൽ വിൽക്കുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. മിത്രമാതാ ഇബ്രാഹിം അലൈഹിസ്സലാം ലിമക്ക, മക്കയ്ക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്ത പോലെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കയ്ക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. മക്കയിൽ എല്ലാ കായികനികളും അവിടേക്ക് വന്നെത്താൻ വേണ്ടി, അതുപോലെ അവിടുത്തെ ആളുകൾക്ക് അമ്ന് നിർഭയത്വം ലഭിക്കാൻ വേണ്ടി, ഈ നാട്ടിനെ നിർഭയ രാജ്യമാക്കണേ എന്നിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇന്നിപ്പോ ഹറമൈനി ശരീഫൈനി, രണ്ട് ഹറമുകൾ എന്നാണ് പറയുക. ഒന്ന് മക്കയിലെ ഹറമും മറ്റൊന്ന് മദീനയിലെ ഹറമും. ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് മക്കയിലെ പള്ളി പള്ളിയുടെ മുറ്റവും മാത്രമാണ് ഹറമ് എന്നാണ്. ഹറമ് പോവുക, ഹറമ് പോവുക എന്ന് പറഞ്ഞാൽ ഹറമിന്റെ തൊട്ടടുത്ത ബിൽഡിങ്ങിൽ ഉള്ളവരും പറയുന്നതാണ് ഹറമ് പോവാന്ന്. അപ്പൊ ഉദ്ദേശിക്കുന്ന പള്ളിയാണ്, അതൊരു നാടൻ പ്രയോഗം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഹറം എന്ന് പറയുന്നത് മക്ക പള്ളി പള്ളിയുടെ മുറ്റവും മാത്രമല്ല, കിലോമീറ്ററുകൾ ചുറ്റളവിലുണ്ട്. അത് ജിദ്ദ ഭാഗത്തേക്ക് 22 കിലോമീറ്റർ ഉണ്ട്, ജെറാൻ ഭാഗത്തേക്ക് 19 കിലോമീറ്റർ ഉണ്ട്, തൻഈം ഭാഗത്തേക്ക് 5 കിലോമീറ്റർ ഉള്ളൂ. ഇതിന്റെ അതിർത്തി ആരാ നിശ്ചയിച്ചത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നേരിട്ട് വന്ന് ഇബ്രാഹിം നബിക്ക് കാണിച്ചു കൊടുത്ത് ഇബ്രാഹിം നബി കുറ്റിയടിച്ചതാ ഹറമ്. അത് പിന്നീട് തലമുറകളായി പുതുക്കിക്കൊണ്ടിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചപ്പോഴും അതിന്റെ അതിർത്തി ശരിക്കും നിർണയിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് അവിടെ പോയാൽ ഹദ്ദുൽ ഹറം എന്ന് പറഞ്ഞിട്ട് വലിയ കമാനങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് നോക്കിയാൽ ഹറം സ്റ്റാർട്ട് ഹിയർ, ഹറം ഇവിടുന്ന് തുടങ്ങുന്നു. ഇപ്പുറത്ത് നോക്കിയാൽ ഹറം എൽ സിയർ, ഹറം ഇവിടെ അവസാനിക്കുന്നു. കൃത്യമായി അത് വേർതിരിച്ചിട്ടുണ്ട്. കാരണം എന്താ? ഹറമിന് ഹറമിന്റേതായ നിയമങ്ങളുണ്ട്, ഹറമിൽ കടന്നവൻ പാലിക്കേണ്ട ചിട്ടകളുണ്ട്. ഹറമിൽ പുറത്തു വന്നവനും ഉള്ളിലുള്ളവനും ഒരുപോലെയല്ല. അതുകൊണ്ട് അതിൻ്റെതായ അക്കാമുകൾ, വിധിവിലക്കുകൾ ഉള്ളതുകൊണ്ട് അത് കൃത്യമായി തന്നെ വേർതിരിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹറം എന്ന് പറയുന്നത് ആ പള്ളിയും പള്ളിയുടെ പരിസരവും മാത്രമല്ല, അങ്ങനെ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ മദീനയും അങ്ങനെ തന്നെയാണ്. മദീനയുടെ ഹറമിന്റെ അതിർത്തി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ മല മുതൽ ഈ മല വരെ, ഐർ മുതൽ തൗർ വരെ എന്നിങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെയും ഇതുപോലെ ഹദ്ദുൽ ഹറം എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് കൃത്യമായ അടയാളങ്ങൾ വെച്ചിട്ടുണ്ട്. ആർക്കും കാണാവുന്ന തരത്തിൽ ലൈറ്റുകൾക്ക് അത് വേർതിരിച്ചു നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഹറം എന്ന് പറഞ്ഞത് പവിത്രമായ രാജ്യമാണ്, പവിത്ര പ്രദേശമാണ്, അള്ളാഹു പവിത്രയായി പ്രഖ്യാപിച്ചതാണ്. ഈ പവിത്രതയുടെ ഉദ്ദേശം അവിടെ പോകുന്ന ആളുകൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ആ പവിത്രതയുടെ ഉദ്ദേശം? പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നന്മകൾ വർദ്ധിപ്പിക്കുക, തിന്മകളിൽ നിന്ന് പാടെ വിട്ടു നിൽക്കേണ്ട ഒരു സ്ഥലമാണ്. ഒരു മുസ്ലിം ഏത് സ്ഥലത്തും നന്മകൾ കഴിയുന്നത്ര വർദ്ധിപ്പിക്കുകയും തിന്മകളിൽ നിന്ന് പാടെ വിട്ടു നിൽക്കുകയും ചെയ്യേണ്ടതാണ്. അതൊരു മുസൽമാന്റെ കടമയാണ്. പക്ഷെ ഹറമിൽ ചെന്നാൽ അത് പ്രത്യേകിച്ചും കടമയാണ്. ഹറമിൽ തെറ്റുകൾ ചെയ്യുന്നത് വളരെ സൂക്ഷിക്കണം. കാരണം അവിടെ തെറ്റിന് കൂടുതൽ ശിക്ഷയാണ്. കാരണം എന്താ? ഹറമിനെ അത് അപമാനിക്കുക, അല്ലെങ്കിൽ ഹറമിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുക എന്ന ഒരു കുറ്റം കൂടി അതിൽ വന്നു ചേരുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? ഹറമിൽ പോകുമ്പോൾ കഴിയുന്നത്ര നന്മകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. തിന്മകളിൽ നിന്നും പാടെ വിട്ടു നിൽക്കണം. ഏതൊരു സന്ദർഭത്തിലും ഞാനിപ്പോൾ ഹറമിലാണുള്ളത് എന്ന ഓർമ്മ അയാൾക്കുണ്ടായിരിക്കണം.
തൊട്ടടുത്ത ബിൽഡിംഗിൽ അങ്ങ് കയറി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ചെന്നു, സാധാ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ചെന്ന മാതിരി ടി വി അങ്ങ് ഓണാക്കി, പിന്നെ കടന്നിട്ട് ആ സിനിമ ഈ സിനിമയൊക്കെ കാണും. എല്ലാ ചാനലിലും വരില്ലേ, മക്കത്തായിട്ട് ഇപ്പൊ ചാനൽ തടഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ അതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കിടക്ക. എന്നിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഇനിയിപ്പൊ അതൊന്നും വേണ്ടല്ലോ, ഇപ്പൊ സ്വന്തം കയ്യിലുള്ള മൊബൈലിൽ തന്നെ എന്തൊക്കെ ഉണ്ടാവും, എന്തെല്ലാം വൃത്തികേടുകൾ ഉണ്ടാവും, ഇതൊക്കെ നോക്കിയിരുന്നാൽ പിന്നെ ഹറമിൽ പോയിട്ട് എന്താ കാര്യം? ഹറമിൽ നന്മകൾക്ക് കൂലി കൂടുന്നത് പോലെ തിന്മകൾക്ക് ശിക്ഷ വർദ്ധിക്കുമെന്ന് ഒരമാക്കൽ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ? അതൊരു കാരണം ഈ പവിത്രതയാണത്. അങ്ങനെ തന്നെ അത് വ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്ലസും മൈനസും ആയാൽ പിന്നെ ബാക്കിയൊന്നും ഉണ്ടാവില്ല. നിസ്കത്തിന് 100,000 കൂലി കിട്ടുമ്പോഴേക്ക് അത് ലൊഹുർ കഴിഞ്ഞ് അസറാകുമ്പോഴത്തേന് അതിനേക്കാൾ ഡബിൾ താഴേക്ക് പോയിട്ടുണ്ടാവും തെന്മലയിലേക്ക്. അപ്പൊ അതൊന്ന് വളരെ സൂക്ഷിക്കണം നമ്മള്. നല്ല അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ, ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ, സൗകര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാനിപ്പൊ ലണ്ടനിലാണോ, അല്ല ഞാനിപ്പോ ന്യൂയോർക്കിലാണോ, ഞാനിപ്പോ കാലിഫോർണിയയിലാണോ എന്നൊന്നും വിചാരിക്കണ്ട. മക്ക തന്നെ ഞങ്ങൾ ഉള്ളത് തൊട്ടടുത്ത ഹറമാണ്, അത് മനസ്സിലാക്കണം. ഹറമിലാ താമസിക്കുന്നത്, ഹറമിൽ താമസിക്കുന്നവന്റെ ആദാബുകൾ അയാൾ പാലിച്ചിട്ടില്ലെങ്കിൽ അയാളെ ഉംറയ്ക്ക് കൊള്ളായിട്ട് വരും, മനസ്സിലായില്ലേ? ഇത് മനസ്സിലാക്കാതെയാണ് പല ആളുകളും പോകുന്നത് എന്ന് വളരെ ഖേദത്തോടെ പറയേണ്ടിയിരിക്കുന്നു. ഞാൻ കണ്ടറിഞ്ഞ് അനുഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയാണ്, പല നാടുകളിൽ നിന്നും ആളുകൾ വരുന്നു, പക്ഷേ അവർക്ക് ഹറമാണെന്ന് ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് തിന്മകൾ ചെയ്യുന്നത് സൂക്ഷിക്കണം. ഹറമിൽ അള്ളാഹുവിന് വിരോധമായിട്ടുള്ള ഒരു കാര്യം ചെയ്യണമെന്നില്ല, ചെയ്യാൻ വിചാരിച്ചാൽ തന്നെ അയാൾക്ക് വേദനാജനകമായ ശിക്ഷ നാം അനുഭവിപ്പിക്കുമെന്നാണ് സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. വമൻ യുരിദു ഫീഹി ബിൽഹാദിൻ ബിളുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. ആരെങ്കിലും അവിടെ മതവിരോധമായിട്ടുള്ള വല്ല കാര്യങ്ങളും അക്രമപരമായി ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നാം അവനെ വേദനാജനകമായ ശിക്ഷയിൽ നിന്നും അനുഭവിപ്പിക്കുന്നതാണ്. ചെയ്യണമെന്നില്ല, ചെയ്യാൻ വിചാരിച്ചാൽ മതി. സുന്ദരിയായൊരു പെണ്ണുങ്ങനെ പോണ് കാണുമ്പോ പറ്റിയാൾ അവൾക്ക് തുടർന്ന് ചെയ്യാൻ തിരക്കാൻ പോണെന്ന് വിചാരിച്ചു, നടന്നില്ലെങ്കിലും കുറ്റുണ്ടായി, മനസ്സിലായില്ലേ? ഒരാൾ അങ്ങനെ വിചാരിച്ചു, അങ്ങനെ വിചാരിക്കാറില്ല. അങ്ങനെ എന്തെല്ലാം ആളുകൾക്ക് ഞാൻ വിചാരിക്കുന്നുണ്ട്, അവിടെ കച്ചവടം ചെയ്യുന്ന ആളുകൾ എത്ര സൂക്ഷിക്കണം. പാവപ്പെട്ട ഹാജിമാരോട് പല ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് മേളിൽ ജപ്പാന്ന് രാത്രി ഇരുന്ന് ഓരോരുത്തരെ കൊണ്ട് ഒട്ടിച്ചിട്ട് ആളുകൾക്ക് വെക്കുക. ഇന്ന് കണ്ടാൽ നാളെ കാണുമല്ലോ ഇവന്ത് എന്തത് ജപ്പാനല്ലോ, തിരിച്ചിങ്ങോട്ട് വരുമല്ലോ, ഉറപ്പാണല്ലോ. അങ്ങനെ കള്ള കച്ചവടം ചെയ്യുക. ഭക്ഷണ സാധനങ്ങൾ വളരെ ചീപ്പ്. മലയാളികളാണ് അവിടുത്തെ തൊട്ടടുത്ത ഹോട്ടലുകളിൽ 90% നടന്നത് മലയാളികളാണ്. ചില സ്ഥലത്തൊക്കെ പോയി ഭക്ഷണം കഴിച്ചാൽ അവസ്ഥ എത്താ, പൈസ അങ്ങ് വാങ്ങി വെക്കണമെന്നില്ലാതെ ഒരു അമാനത്തുമില്ല. ഇത് ഹജ്ജിന് വന്ന ആളുകളാണ്, ഉംറക്ക് വന്ന ആളുകളാണ്, ഞാൻ കച്ചവടം ചെയ്യുന്നത് ഹറമിലാണ്. ഈ ആളുകളെ വഞ്ചിച്ചാൽ തലശ്ശേരിന്നും വടകരനും വഞ്ചിക്കണ മാതിരിയല്ല, ഇത് വമ്പിച്ച കുറ്റമാണ് എന്ന് മലയാളി മനസ്സിലാക്കണ്ടേ? ഇവിടെ വലിയ അമ്പലത്തിന്റെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി ഓ പള്ളിക്കമ്പത്തിന്റെ മറ്റയാളായിട്ടുണ്ടാവും, നാട്ടിലെ വലിയ ദീനിന്റെ നടുക്കണ്ടായിരിക്കും, പക്ഷെ അവർക്ക് കാശുണ്ടാക്കുന്നതോ ഈ കോലത്തിലാണ്. അപ്പൊ കച്ചവടം ചെയ്യുന്ന ആളുകൾ സൂക്ഷിക്കണം. ആളുകൾ ആദ്യമാരെയാ പറ്റിക്കുന്നത്, ഉമ്രക്കാരെയാ പറ്റിക്കുന്നത്, എത്ര ചീപ്പ് സാധനങ്ങളാ കൊണ്ടുവന്ന് വിൽക്കുന്നത് അറിയോ? എല്ലാം ചൈനയിൽ ഇറക്കുമതി എന്ന പേച്ചും ചീപ്പ് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ആളുകളെ പറ്റിക്കുക. അപ്പൊ അതെല്ലാം വളരെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ, നമ്മൾ വളരെ ഓർമ്മിക്കേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാണത്? ഈ വൻപാപങ്ങളിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊരു തെറ്റും ഈ ഇൽഹാദിൽ പെടുമെന്നാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. ചില ആളുകൾ അവിടെ ഇൽഹാദിൽ ഉദ്ദേശിച്ചാൽ എന്നതുകൊണ്ട് ശിർക്കാണ് ഉദ്ദേശം എന്ന് പറഞ്ഞവരുണ്ട്. അമ്മ ഹറാമാക്കിയതിനെ ഹലാലായി കാണലാണ് അതുകൊണ്ട് ഉദ്ദേശം, അല്ലെങ്കിൽ ഹറാമായ കാര്യം പ്രവർത്തിക്കലാണ് എന്ന് പറഞ്ഞവരുണ്ട്. ഭക്ഷണ സാധനങ്ങൾ പൂഴ്ത്തി വെക്കലാണെന്ന് നിലവിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉലമാക്കൾ മൊത്തത്തിൽ പറഞ്ഞത് എല്ലാ കൊല്ലു മാസിയത്തിൽ തെറ്റായി അള്ളാഹുവിനെതിരായിട്ടുള്ള ദൈവധിക്കാരപരമായിട്ടുള്ള എന്തൊരു കാര്യമുണ്ടോ അതൊക്കെ പാടില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അബ്ഗദുന്നാഫി ഇലല്ലാഹി തലാഥ, ജനങ്ങളിൽ നിന്ന് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള മൂന്ന് വിഭാഗത്തിൽ ആളുകളാണ്. അതിലൊരു വിഭാഗം ഒന്നാമതായി എങ്ങനെ മുൽഹിദുൽ ഫിൽ ഹറം, ഹറമിൽ വെച്ച് മതവിരോധമായിട്ടുള്ള കാര്യം ചെയ്യുന്നവൻ. കണ്ടോ, അപ്പൊ എത്ര ഗൗരവമുള്ള കാര്യങ്ങളാണ്. ഇവിടുന്ന് ഉംറക്ക് കൊണ്ടുപോകുന്ന ട്രാവൽസുകാർ ഈ സാധുക്കളെ പലതും പറഞ്ഞ് പറ്റിക്കും, ഹറം എന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്താണ്, 100 മീറ്റർ അങ്ങ് നടക്കാനുള്ളൂ എന്നൊക്കെ പറയും. ചെന്നോക്കുമ്പോ ഏതോ കുന്നിന്റെ മുകളിലായിരിക്കും നടന്ന് നടന്ന് കുഴങ്ങും, മനസ്സിലായില്ലേ? അങ്ങനെ ഭക്ഷണം കിട്ടും, ഇങ്ങനെ ഭക്ഷണം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാ കൊണ്ടുപോവുക. അന്നെന്താ ബിസിനസ് അങ്ങ് നടക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവസാനം ഹറമല്ലേ, ഇവരെ ചീത്തരെ നിൽക്കൂല, നമ്മളിപ്പോ ഇവിടെ നിന്ന് പോലെ ചീത്തരെ നിൽക്കണ്ട, നമ്മളെ പൈസയും പോയി, നമുക്ക് ഏതാ ഇതൊക്കെ സഹിക്കേണ്ട, നമുക്ക് വിധിയാണിത് എന്ന് പറഞ്ഞ് സാധുക്കളും ക്ഷമിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ പറ്റിക്കണോ നല്ല സുഖ,
അധിക ആളുകൾ അവിടുന്ന് തർക്കിക്കാനും അപൂർവം ചില ആളുകൾ മാത്രമേ ചിലപ്പോൾ ഒന്നെ പിടിച്ചാൽ കൊടുക്കാനും ചിലപ്പോൾ കോടതിയിൽ എത്തിക്കാനും പോലീസിൽ എത്തിക്കാനും ഒക്കെ ശ്രമിക്കുള്ളൂ. എത്രയാളാ പറ്റിക്കുന്നത്, എത്ര എത്ര ആളുകളാ പറ്റിക്കുന്നത് ഈ സാഹചര്യത്തിൽ. അതൊക്കെ ചെയ്യുന്ന നമ്മളെ മലയാളികൾ മനസ്സിലായില്ലേ, വേറെ നാട്ടിൻ്റെ ചെയ്യുന്നില്ല എന്നല്ലേ നമുക്ക് അനുഭവമുള്ള ആളോ പറയാ. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഇത്രയും ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ, വൻ പാപങ്ങളെ കൂട്ടത്തിലാണ് ഹറമിൽ വെച്ച് ഏഴ് വൻ പാപങ്ങൾ എണ്ണിയ കൂട്ടത്തുപോലെ എണ്ണിയ ഒരു കാര്യമാണ് ഹറമിൽ വെച്ച് തിന്മകൾ പ്രവർത്തിക്കുക എന്നത്. കണ്ടോ, ഹറമിൽ വെച്ച് തെണ്ടുകൾ ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള കഠിനമായ താക്കീതിനെ അറിയിക്കുന്നതാകുന്നു ഈ ആയത്ത്. ഞാൻ പോതിയ ആയത്ത് അവിടെ ഇൽഹാദ് ഉദ്ദേശിച്ചാൽ തന്നെ അവന് വേദനാജനകമായി ശിക്ഷ കിട്ടും എന്നത്. കാരണം എന്താ, അത് വളരെ ഗൗരവമുള്ളതും അതുപോലെ തന്നെ കഠിനമായ ശിക്ഷക്കാര്യമാകുന്ന വിധേയമാകുന്ന കാര്യമാകുന്നു എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഹറമിന്റെ പവിത്രത എന്ന് പറയുന്നത് ഇതാണ്, അവിടെ നന്മകൾ വർദ്ധിപ്പിക്കുക, തിന്മകളിൽ നിന്ന് പാടെ അകന്നു നിൽക്കുക, ഞാൻ എവിടെയാണെന്ന ബോധം അയാൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കുക. രണ്ടാമത്തെ കാര്യം അതിന്റെ പവിത്രതയുടെ ഭാഗമായിട്ടുള്ളതാണ്, അവിടെ വെച്ച് യുദ്ധം ചെയ്യാനോ രക്തം ചിന്താനോ അവിടെ താമസിക്കുന്ന ആളുകളെ എന്തെങ്കിലും നിനക്ക് ദ്രോഹിക്കുവാനോ പാടില്ലാത്തതാണ്. അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്, ആ പവിത്ര രാജ്യത്തിന്റെ പവിത്രതയുടെ താല്പര്യങ്ങളിൽപ്പെട്ട കാര്യമാണത്. ഇത് ഹറം എന്ന ആ പേര് തന്നെ, പവിത്ര സ്ഥലം എന്ന പേര് തന്നെ സൂചിപ്പിക്കുന്നത് അതാണ്. മാത്രമല്ല അല്ലാഹു പറഞ്ഞു, അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിന, അവർക്കൊരു നിർഭയമായ ഒരു ഹറമിനെ നാം ഏർപ്പെടുത്തി കൊടുത്തിട്ടില്ലേ, അവർക്ക് ചുറ്റു നിന്നും ആളുകൾ റാഞ്ചിയെടുക്കപ്പെടുന്നു എന്നാണ്. അപ്പൊ നിർഭയ രാജ്യമായി അതിനെ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു സുബ്ഹാനഹു തആല പ്രഖ്യാപിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ആ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബിയുടെ കാലം മുതൽക്ക് അത് പാലിച്ചു വരുന്നുണ്ട്. വളരെ മുമ്പ് മുതൽക്ക് ജാഹിലിയ കാലത്ത് പോലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പുള്ള കാലത്തിനാണ് എന്ത് പറയാ, ജാഹിലിയ കാലം എന്ന് പറയാ, അന്ന് പോലും ഹറമിന്റെ പവിത്രതയെ അവർ മാനിച്ചിരുന്നു. ഹറം അതിർത്തിക്കുള്ളിൽ വെച്ച് സ്വന്തം വാപ്പാനെ കൊന്നോനെ കണ്ടാൽ പോലും ഒന്നും ചെയ്യൂല. പുറത്തു എത്തിയതിന് ഹറമിന് അതിർത്തിക്ക് പുറത്ത് കാത്തു കഴിയുക, ഹറമിനുള്ളിൽ വെച്ച് തൊടുക പോലും ചെയ്യൂല. അത്രമാത്രം പവിത്രതയെ അവർ മാനിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ താമസിക്കുന്ന ആളുകളെ ഒരിക്കലും തന്നെ ഉപദ്രവിക്കാൻ പാടില്ല. എന്തെങ്കിലും തരത്തിലുള്ള ദ്രോഹം അവിടെ താമസിക്കുന്ന വന്ന് താമസിക്കുന്നവരായാലും അവിടെ സ്ഥിരം താമസിക്കുന്ന ആളുകളായാലും അവർ ഉപദ്രവിക്കാൻ പാടില്ല. ആയുധങ്ങൾ കൊണ്ട് നടക്കാൻ പാടില്ല. ഇപ്പൊ അറബികൾ പൊതുവെ എന്തെങ്കിലും ഒരു ആയുധം കയ്യിലുണ്ടാവും. ഇപ്പൊ യമനികളാണെങ്കിൽ കത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. പണ്ട മറ്റേ അറബികളിൽ വാള് കയ്യിലുണ്ടാവും. ഇപ്പൊ സൗദിന്റെ ചിന്ത രണ്ടു വാള, അത് അറബികളെ പഴയ അവർ കൊണ്ട് സാധാരണ കൊണ്ടു നടക്കുന്ന ഒരു ആയുധമാണ് എന്ത് വാള് എന്ന് പറയുന്നത്. എന്നാൽ ഹറം അതിർത്തിയിലേക്ക് പോകുമ്പോൾ അയാൾ ആ ഒരു ആയുധം താഴെ വെക്കണം, ഒന്നും തൊടാൻ പാടില്ല, ആയുധങ്ങൾ കുറച്ച് ഉപയോഗിച്ച് നടക്കാൻ തന്നെ പാടില്ല എന്ന് പ്രത്യേകിച്ച് തന്നെ കണ്ടോ. മക്കയിൽ ആയുധങ്ങൾ വഹിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ ലറൂറത്തിന് വേണ്ടി ചിലപ്പോൾ അനിവാര്യമായി, ഇപ്പൊ പോലീസ് പട്ടാളം പോലെയുള്ള ആളുകൾക്കൊക്കെ ക്രമസമാധാന പാലനത്തിന് വേണ്ടി വന്നാൽ തോക്കോ അല്ലെങ്കിൽ വാളോ വടിയോ ഒക്കെ അവർക്ക് കൊണ്ട് നടക്കാമെന്നല്ല, സാധാരണ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അതൊന്നും കൊണ്ട് നടക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ലറൂറത്തുണ്ടെങ്കിൽ മാത്രം പെട്ടെന്നൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയോ അല്ലെങ്കിൽ അജിന് വരുന്ന ആളുകളെ ദ്രോഹിക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്താൽ അത് തടയേണ്ടത് അവരുടെ ഭരണാധികാരികളെ അല്ലെങ്കിൽ ഹറം സംരക്ഷിക്കുന്നവരുടെ കടമയാണ്. അത് ഉത്തരവാദപ്പെട്ടവർക്ക് അത് വഹിക്കാമെന്നല്ലാതെ മറ്റുള്ളവർക്ക് പാടില്ല എന്നു തന്നെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ യുദ്ധം പാടില്ല, ലാ യഹില്ലു ഖിതാലു ബിമക്ക, മക്കയിൽ യുദ്ധം പാടില്ല. വലാ തുഖാതിലൂഹു ഇൻദൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിനടുത്ത് വെച്ച് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്. ഹത്താ യുഖാതിലൂകും ഫീ, അവർ നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നത് വരെ. അവരിങ്ങോട്ട് യുദ്ധത്തിനൊരുങ്ങി യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് നിങ്ങൾക്ക് പ്രതിരോധിക്കാവുന്നതാണ്, അവരോട് യുദ്ധം ചെയ്യാം. കലാലി കരുതാവുണ്ടാക്കി, അങ്ങനെയാണ് അവർ നിങ്ങൾ കൊന്നുകളയുക. അപ്രകാരമാണ് സത്യനിഷേധികൾക്കുള്ള പ്രതിഫലമെന്ന് സൂറത്തുൽ ബഖറിലെ 191-ാമത്തെ ആയത്തിൽ കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തത്. മക്ക വിജയിച്ചത് എങ്ങനെയായിരുന്നു? മക്ക വിജയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ വിട്ട് പ്രഖ്യാപിച്ചു, മൻ ദഖല അൽ മസ്ജിദ അൽ ഹറാം ഫഹുവ ആമിനുൻ, പള്ളിക്കകത്ത് പ്രവേശിച്ചാൽ അവൻ നിർഭയനാണ്, അവൻ ആരോഗ്യം ചെയ്യൂല. വമൻ അകലക ബാബഹു ഫഹു ആമിൻ, സ്വന്തം വീട്ടിൽ വാതിലടച്ചിരുന്നവൻ അവൻ നിർഭയനാണ്. വമൻ തഹലദാർ അബി സുഫിയാൻ ഫഹു ആമിനുൻ, അബൂ സുഫിയാന്റെ വീട്ടിൽ ആരെങ്കിലും കയറിയിരിക്കുന്നതിൽ അവനും നിർഭയനാണ്. യഥാ മക്ക വിജയിക്കാൻ വേണ്ടി സൈന്യ സമേതം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയാണ്. അപ്പൊ സഹാബികളോട് പറഞ്ഞാണിത്. അപ്പൊ മാത്രല്ല, ഇങ്ങോട്ട് യുദ്ധത്തിനൊരുങ്ങി ആയുധം എടുത്ത് വന്നവരോടല്ലാതെ അന്ന് യുദ്ധം ചെയ്യരുതെന്ന് പ്രത്യേകം പറയുകയും ചെയ്തു. അങ്ങനെയാണ് മക്ക രക്തച്ചൊരിച്ചിൽ കൂടാതെ കീഴ്പ്പെടുത്തുകയും അവിടെയുള്ള വിപ്പകളെയും മറ്റും ഒഴിവാക്കി മക്കയെ തൗഹീദിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. അന്ന് ആ ഹറമിന്റെ പവിത്രതയെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് വമൻ ദഖലഹു കാന ആമിന, അവിടെ പ്രവേശിച്ചവൻ നിർഭയനായി എന്ന് പറയുന്നത്. അവിടെ നിർഭയനായി തന്ന അവിടെ വെട്ടിയ തട്ടൂലാന്നോ കുത്തിയ ഏൽക്കൂലാന്നോ ഒന്നും ഇനി അർത്ഥമല്ല. നിർഭയത്വം നിങ്ങൾ നൽകണം എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഹറമ മക്ക ഇദാ ദഖലഹു ഖായിഫ് യഅമലു മിൻ കുല്ലി സൂ, അണ്ടോ, പേടിച്ച ഒരാൾ അവിടെ പ്രവേശിച്ചാൽ, മക്കയിലെ ഹറമിൽ പ്രവേശിച്ചാൽ എല്ലാ വിഷമങ്ങളിലും അയാൾ നിർഭയനായി തീരുന്നതാണ്. വകദാലിക കാന അംറു ഫിൽ ജാഹിലിയ, അതുപോലെ തന്നെയായിരുന്നു ജാഹിലിയ കാലത്തെ സ്ഥിതിയും, ജാഹിലിയ കാലത്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ അവർക്ക് നിർഭയത്വം കൊടുക്കണം എന്നാണ് അർത്ഥം. അവിടെ വരുന്നവർ മറ്റുള്ളവരെ ദ്രോഹിക്കുവാനോ ബുദ്ധിമുട്ടിക്കുവാനോ പാടില്ല എന്നാണ് അതിന്റെ ഉദ്ദേശം. വൈനവൻ മക്സൂദ് അന്നവൻ വാജിബത്ത് എമീനുമെന്ന ദഹനവും ഷെയ്ഖുൽമാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. അതിന്റെ ഉദ്ദേശം വാജിബാണ് എല്ലാവർക്കും അവിടെ പ്രവേശിച്ചവർക്ക് നിർഭയത്വം നൽകൽ. അവിടെ വന്ന ഒരാളോടും ഒരു തിന്മയും ചെയ്യാൻ പാടില്ല, ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല. അപ്പോ വെറുതെ ആളുകളെ ചീത്ത പറയുകയോ ഏഷണി പറയുകയോ പരദൂഷണം പറയുകയോ പരിഹസിക്കുകയോ പലതരം ആളുകളെയും കാണും അവിടെ. പറ്റ കുടിയാളുകളെ കാണും, വലിയ മനുഷ്യന്മാരെ കാണും, നല്ല സുന്ദരന്മാരെ കാണും, അതിവിരൂപന്മാരെ കാണും. അപ്പൊ നമ്മളാളുകൾക്ക് എല്ലാരെയും ഇന്ത്യയും പരിഹരിച്ചാലും അയാളെ കോലം എന്താ കോലം കണ്ട് പാടില്ല. ഹജ്ജിനും ഉംറക്കും വരുന്നവർ അള്ളാഹുവിന്റെ അതിഥികളാണ്. അവരെ അള്ളാഹു അങ്ങനെയാ തെറ്റിച്ചിട്ടുള്ളത്, നമ്മളെ തെറ്റിച്ചത് എങ്ങനെയെങ്കിൽ അവരങ്ങനെയാ തെറ്റിച്ചിട്ടുള്ളത്. ചില വലിയ മനുഷ്യന്മാരായിരിക്കും, ചില ചെറിയ മനുഷ്യന്മാരായിരിക്കും, ചില നല്ല സുന്ദരന്മാരായിരിക്കും, ഒന്നും പറയാൻ പാടില്ല. അങ്ങനത്തെ വാക്കുകളൊന്നും, അവരെല്ലാം അള്ളാഹുവിന്റെ അതിഥികളാണ്, വഖ്തുർ റഹ്മാനാണ്. അവരൊരിക്കലും തന്നെ യാതൊരു ആക്ഷേപവും പറയാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ അവിടെ നിന്ന് വേട്ടയാടാനോ വേട്ട മൃഗത്തെ വിരട്ടിയോടിക്കാൻ പോലും പാടില്ല. ഒരു വേട്ട മൃഗം നല്ല കടലിലിരിക്കുന്നു, അപ്പൊ നിങ്ങൾക്ക് അവിടെ എടുക്കാൻ വേണ്ടിയിട്ട് കല്ലെടുത്ത് അതിനെ ആട്ടിയിട്ട് നിങ്ങളവിടെ പോയി കുത്തിരിക്കാൻ പറ്റുമോ? അപ്പൊ അതുപോലും പാടില്ല എന്നാ പറഞ്ഞു. അപ്പൊ വേട്ടയാടി കൊന്നാലോ അതിന് ശിക്ഷ തന്നെയുണ്ട്. അപ്പൊ അത്ര വരെ അവിടുത്തെ മരങ്ങൾ മുറിക്കാൻ പാടില്ല. ആളുകൾ നട്ടു വളർത്തിയ ചെടികളെ പറ്റിയല്ല പറയുന്നത്, ആളുകളുടെ പ്രവൃത്തി ഒന്നും കൂടാതെ സാധാരണ നിലക്ക് മുളച്ചു വരുന്ന മരങ്ങളുണ്ടല്ലോ, അത് മുറിക്കാനോ അതിന്റെ ഇലയൊടിക്കാനോ അതിന്റെ കൊമ്പ് പൊട്ടിക്കാനോ ഒന്നും പാടില്ല. അത്രയും പവിത്രമായ സ്ഥലമാണത്. കതൃശ്ശകരത്ത് പാടില്ല, പുല്ല് പറിക്കാൻ പാടില്ല എന്നാൽ സാധാരണ മുളച്ചു വരുന്ന പുല്ലാണ് ഉദ്ദേശം, അല്ല ആളുകൾ നട്ടു വളർത്തി നനച്ചുണ്ടാക്കുന്ന പുല്ല് അല്ലെ ചെടിയോ പൂന്തോട്ടോ അതിനല്ല പറയുന്നത്, അല്ല അഥവാ പറിക്കാൻ പാടില്ല. അതുപോലെ വല്ല സാധനവും വീണ് കിട്ടുകയാണെങ്കിൽ, പൊതുവെ വീട് കിട്ടുന്ന സാധനങ്ങളുടെ ഇസ്ലാമിന്റെ നിയമം എന്താണ്? ഒരു സാധനം നിങ്ങൾക്ക് വീട് കിട്ടിയാൽ ഇന്നാലിന്ന സാധനം അതിന്റെ വിശേഷണങ്ങളോടുകൂടി പരസ്യപ്പെടുത്തണം. ഇന്ന സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട്, ആളുണ്ടെങ്കിൽ വന്നാൽ തിരിച്ചു കൊടുക്കും, അതിന്റെ അടയാളങ്ങൾ പറയാം. അതല്ലാത്ത ഒരാൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യരുത്, അതിന്റെ ആൾക്കത് മനസ്സിലാവുകയും വേണം. ആ രീതിയിൽ അതിനെ പരസ്യപ്പെടുത്തണം. ഒരു കൊല്ലം പരസ്യം ചെയ്തിട്ട് ആരും വന്നില്ലെങ്കിൽ നിങ്ങൾക്കത് എടുക്കാം, അത് നിങ്ങൾ ഉടമസ്ഥതയിലാക്കാം. എന്നാൽ ഹറമിൽ നിന്ന് വീട് കിട്ടുന്ന സാധനം ഈ ഉദ്ദേശത്തിൽ എടുക്കാൻ പാടില്ല, പരസ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. എടുക്കാതിരിക്കാൻ നല്ലത്, ഒരു 500 റിയാൽ അവിടെ കിടക്കണം, ഞാൻ എടുത്തിട്ട് ഞാൻ ഇതിൽ പാവങ്ങൾ കൊടുക്കാൻ വിചാരിച്ചു. പറ്റുമോ? പറ്റൂല. 500 അവിടെ കിടന്നോട്ടെ, അത് നിങ്ങളതിൽ പെട്ടല്ല. മാത്രമല്ല രണ്ട് ഹറമിലും മഖൂദാത്ത്, വീട് കിട്ടിയ സാധനങ്ങൾ കൊടുക്കുന്ന പ്രത്യേക സ്ഥലമുണ്ട് അവിടെ, അവിടെ കൊണ്ടുപോയി ഏൽപ്പിച്ചാൽ നിങ്ങൾ ഉത്തരവാദിത്തം തീർക്കും. അല്ലെങ്കിൽ അത് എടുക്കാതിരിക്കാൻ നല്ലത്, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞാൽ അവരത് എടുത്തിട്ട് ആ സ്ഥലത്ത് കൊണ്ടുപോകും. അപ്പൊ വീട് കിട്ടിയ സാധനങ്ങൾ വരെ ഒരു കൊല്ലം വെച്ചിട്ട് ആരെയും കിട്ടിയില്ലെങ്കിൽ എനിക്ക് എടുക്കാം എന്ന ഉദ്ദേശത്തിൽ എടുക്കാൻ പാടില്ല, അത് മറ്റു സ്ഥലങ്ങളിലേ പറ്റുള്ളൂ. ഈ മക്കയിലാണെങ്കിൽ വീട് കിട്ടിയ സാധനം പരസ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ മാത്രം, എടുക്കാൻ എന്ന ഉദ്ദേശത്തിൽ കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് കിട്ടൂല, എനിക്കത് എടുക്കാനേ പാടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള പവിത്രത, ആ പവിത്രതകൾ കാത്തുസൂക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മക്കയിൽ പോകുന്നത്. മക്കയിലും മദീനയിലും പോകുമ്പോൾ രണ്ട് ഹറമുകളുടെയും പവിത്രത ഉൾക്കൊള്ളുന്നവരായിരിക്കണം അങ്ങോട്ട് പോകേണ്ടത്. അല്ലാത്ത പക്ഷം അയാൾ വെറുതെ പോയിട്ട് ആ പവിത്ര രാജ്യത്ത് പോയിട്ട് തെറ്റുകൾ ചെയ്തിട്ട് അയാൾക്ക് കൂടുതൽ തിന്മ വർദ്ധിച്ച് തിരിച്ചു പോരുകയാണ് നല്ലത്. പോകാതിരിക്കലാണ് നല്ലത്. വെറുതെ പൈസയും പോയി അവരും പോയി എന്ന അവസ്ഥ വരും. അതുകൊണ്ട് ആ പവിത്രത മനസ്സിലാക്കി കൊടുക്കണം. ഉംറക്കും ഹജ്ജിനും പോകുന്ന ആളുകൾക്ക് പഠിച്ചു മനസ്സിലാക്കി അതനുസരിച്ച് ആ മഹൽ രാജ്യത്തിന്റെ ആ മഹത്തായ പ്രദേശത്തിന്റെ പുണ്യവും പവിത്രതയും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം അയാൾ തിരിച്ചു വരേണ്ടത്. അവിടെ കള്ളന്മാരില്ലേ, അവിടെ ചെരുപ്പ് വെക്കണവരില്ലേ, അവിടെ മറ്റവരില്ലേ, അവിടെ അങ്ങനെ ചെയ്യണമില്ലേ, ഇങ്ങനെ ചെയ്യണമില്ലേ, ഹോട്ടലിന്റെ ഉടമ്പിൽ ഞാൻ അവിടെ ടി വി കണ്ടുവെച്ചിട്ട് പിന്നെ ഹോംപടെ മുഴുവൻ താമസിച്ചു ഓരോ വിഷയത്തിന് എനിക്കിപ്പോ എന്താ ഇങ്ങനൊന്നും. അതൊന്നും നമ്മളെ വിഷയമല്ല. അവിടെ താമസിക്കണവരും പല കോലത്തിലുള്ളവരും ഉണ്ടാവും. അവിടെ ഹോട്ടൽ നടത്തുന്നവരും പലതും ചെയ്യണം. അതൊന്നും നമുക്ക് നമ്മൾ നമ്മളെ തടിയാക്കേണ്ടത്. നമ്മൾ ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ റബ്ബിനോട് ഉത്തരം പറയേണ്ടത്. ആ അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ പോകേണ്ടത്. ആളുകൾ ചെയ്യുന്നു എന്നത് നമുക്ക് ചെയ്യാതെ ന്യായമല്ല. അതുകൊണ്ട് ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകൾ മക്കയുടെ പവിത്രത മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. എല്ലാ വിഷയങ്ങളും ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് മനസ്സിലാക്കി ഉൾക്കൊള്ളുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകും. മുഹമ്മദി വാല ആലിഹി വസഹാബത്തിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്ന വിഷയത്തെക്കുറിച്ചല്ല, സാന്ദർഭികമായ മറ്റൊരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ദുരിതാശ്വാസ ക്ഷേമ പ്രവർത്തനങ്ങൾ ധാരാളമായി നടക്കുന്ന ഒരു സന്ദർഭമാണിപ്പോൾ. കേരളത്തിൽ എല്ലാ സംഘടനകളും ജാതി മത ഭേദമന്യേ എന്ന് തന്നെ പറയാം, സമാശ്വാസിപ്പിക്കുന്നതിന് വേണ്ടിയും ദുരിതങ്ങൾ നീക്കുന്നതിന് വേണ്ടിയും പണിയെടുക്കുന്നുണ്ട്. മുസ്ലിം സംഘടനകൾ അതിൽ എല്ലാ അർത്ഥത്തിനും മുമ്പിൽ തന്നെയാണ്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം നമ്മൾ മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഏതൊരു അമലും അള്ളാഹുക്ക് സ്വീകാര്യമായി തീരണമെങ്കിൽ ഇഖ്ലാസ് നിർബന്ധമാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക, നമുക്ക് വേണ്ടിയാകരുത്, നമുക്കതിൽ ഒന്നും നമുക്ക് കിട്ടണം എന്ന രൂപത്തിലാകരുത്. പലപ്പോഴും പല ആളുകളും വ്യക്തികളാകട്ടെ സംഘങ്ങളാകട്ടെ സംഘടനകളാകട്ടെ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ പൊലിപ്പിച്ചു കാണിച്ച് അത് മറ്റുള്ളവരെ പൊട്ടിയറിയിച്ച് അത് ഫോട്ടോ എടുത്ത് അത് വാട്സപ്പിലിട്ട് അത് ഫേസ്ബുക്കിലിട്ട് ലോറിയിൽ നിറച്ച് സാധനങ്ങൾ വെക്കുക, എന്നിട്ട് മറ്റൊക്കെ പടന്ന് ഫോട്ടോ എടുക്കുക, അത് വിടുക. ഓരോ ബോർഡ് ഇങ്ങനെ കാണിക്കുക, എല്ലായിടത്തും ബോർഡ് ബാറ്റ് ഇങ്ങനെ കാട്ടിട്ട് എല്ലായിടത്തും ബാറ്റ് കുത്തിയിട്ടല്ലാതെ നിങ്ങൾ ആരും ചെയ്യേണ്ട ഒരു പ്രവർത്തനമെന്നാണ് സംഘടനക്കാർ കൊടുക്കുന്ന നിർദ്ദേശം. ഇതെന്തിനു വേണ്ടിയാണ്? ഇത് വളരെ തെറ്റായ ഒരു കീഴ്വഴക്കമാണ് സുഹൃത്തുക്കളെ. ഇത് നമ്മുടെ അമലിനെ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ്. നമ്മുടെ അമൽ അള്ളാഹുക്ക് സ്വീകാര്യമാണെങ്കിൽ അള്ളാഹു വേണ്ടി മാത്രമായിരിക്കണം. ഇവിടെയുള്ള പോപ്പുലാരിറ്റിയോ ഇവിടെ ആളുകൾക്കിടയിൽ നമ്മൾ അവർ നമ്മളെ കുറിച്ച് പ്രശംസിച്ച് പറയണമെന്നോ അല്ലെങ്കിൽ ആളുകളുടെ നാക്കിലും വാക്കിലും അതുപോലെ പത്രത്തിലെ പേജിലും നമ്മൾ നിറഞ്ഞു നിൽക്കണമെന്നോ വിചാരിച്ചാണ് നമ്മൾ സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ അതിന് യാതൊരു കൂലയും കിട്ടൂല. അത് റിയാ ആണ്. റിയാ എന്ന് പറഞ്ഞാൽ ലോകമാന്യം എന്ന് പറയും. നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടുക. ഇവർ തരക്കടില്ലട്ടോ, ഇവർ നല്ല കൂട്ടരാട്ടോ, ഇവരപ്പോ നമ്മൾ കൂടെ തന്നെയാണ് കേട്ടോ, ഇവരപ്പോ ഈ സമയത്ത് നല്ല ആളുകൾ ഇട്ടോ എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം. ഓ നമുക്ക് നല്ല ഇത് കിട്ടിട്ടോ, ആ ഒരു പ്രവർത്തനത്തോട് നമ്മളെ സംഘടന ആളുകളെല്ലാവരും പ്രശംസിച്ചു പോയി. പോലീസും മന്ത്രി എല്ലാവർക്കും ഇപ്പൊ നമ്മൾ വേണ്ടപ്പെട്ട ആളായിട്ടോ, ഇത് കിട്ടാനാണ് നമ്മൾ പണിയെടുത്തതെന്ന് അർത്ഥം. പക്ഷേ ഇപ്പോഴാണെങ്കിൽ അത് പൊങ്ങച്ച കുറച്ച് കൂടുതലുമാണ്. എല്ലാവരും അല്ലേ, നേതാക്കന്മാരെ അനുയായികളെ പ്രശംസിക്കാം, അനുയായികൾ നേതാക്കന്മാരെ പ്രശംസിക്കാം. നമ്മളെ നേതാക്കന്മാർ സന്ദർഭത്തിൽ വന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ സാധിച്ചത്. നമ്മുടെ അണികൾ വളരെ സന്ദർഭത്തിൽ ഉയർന്നു പ്രവർത്തിച്ചുകൊണ്ടാണ് നേതാക്കന്മാരെ അങ്ങോട്ട് പ്രശംസിക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശംസിച്ചിട്ട് ഇങ്ങനെ ഇതാണ് ഇപ്പോ പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ അപകടകരമായ ഒരു കീഴ്വഴക്കമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ മേൽ ഞാൻ ഭയപ്പെടുന്നതിന് ഏറ്റവും ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ചെറിയ ശിർക്ക്. അപ്പൊ സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ ചെറിയ ശിർക്ക് എന്താണ്? അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി, അശ്ശിർക്കുൽ അസ്ഗർ, അത് റിയാ ആണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യാം. എത്ര ഫോട്ടോ അറിയോ, 5000 രൂപയുടെ സാധനം കൊടുക്കുമ്പോഴത്തിന് അത് ആൽബാക്കാൻ വേണ്ടിയാണ് 1000 രൂപ ആക്കും. ഇവിടുത്തെ ഒരു ഫോട്ടോ, ഇപ്പുറത്തെ ഒരു ഫോട്ടോ, ഫുള്ളായിട്ട് കിട്ടുന്ന ഫോട്ടോ, മറ്റൊരാളെ കാണിക്കുന്ന ഫോട്ടോ, ഇവനെ കാണിക്കുന്ന ഫോട്ടോ, കാരണം പിരിവിനെ എന്നത് കാണിച്ചു കൊടുക്കണ്ട. കണ്ടാ കണ്ടാ കണ്ടാ, ഇതാണ് പ്രധാന പരിപാടി. ഇത് തന്നെയാ മനസ്സിൽ. പിന്നെ എങ്ങനെ അതൊക്കെ വിജയിക്കുന്ന സുഹൃത്തുക്കളെ? അപ്പൊ അള്ളാഹു പിറ്റെടുക്കൽ നമുക്ക് കൂലി കിട്ടണം എന്നാണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ചില ആളുകൾ പറഞ്ഞാല് നമ്മളെ കുറിച്ച് ഗവൺമെന്റിലും ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ തെറ്റിദ്ധാരണ, നമ്മൾ തീവ്രത്തിന്റെ ആളുകളാണ്, അത് തിരുത്താൻ വേണ്ടി നമ്മൾ ചെയ്യണം. സുഹൃത്തുക്കളെ, ഈ ഡിപ്പാർട്ട്മെന്റും പോലീസൊന്നും ഈ സംഗതി ഒന്നും ഉണ്ടാക്കാത്ത നിങ്ങൾ ഈ പ്രതീത് കണ്ടിട്ടാ. ഇവിടെ ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനത്തിന്റെ ആളുകളാണ് സാമൂഹ്യ ക്ഷേമത്തിന് മുമ്പിൽ ഉണ്ടാവുക. അതുകൊണ്ട് പോലെ തീവ്രവാദത്തിൽ നിന്ന് കൈ കല കഴിയോ? കഴിയൂല. തീവ്രവാദികൾ അല്ലാത്ത പോലെ ഇനിയിപ്പോ എത്ര ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അതൊക്കെ മനസ്സിലാക്കാൻ വേറെ ചില മാനദണ്ഡങ്ങളുണ്ട്. ഓല് ഇനി ഏഴ് വെള്ളത്തിൽ കുടിച്ചിട്ടും കാര്യമില്ല, ഓലെ നമ്മക്കറിയാനാ ഡിപ്പാർട്ട്മെന്റ് പറയാ, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തീവ്രവാദത്തിന്റെ ചീത്തപ്പേര് പോകാനാണ് ഞങ്ങളിതൊക്കെ വല്ലാതെ പരസ്യപ്പെടുത്തുന്നത്, ഞങ്ങൾ കോടികൾ ഇങ്ങനെ ദിവസം വർദ്ധിപ്പിച്ച് പറയുന്നത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് വേറെ തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് നമ്മള് പ്രമാണങ്ങൾക്കനുസരിച്ച് നമ്മൾ ആരാണ്, നമ്മളെന്താന്ന് നമ്മൾ വ്യക്തമായി കൊടുക്കാൻ വേണ്ടത്. പിന്നെ ചില ആളുകൾ പറയും സദക്ക കൊടുക്കുന്ന നേരത്ത് പരസ്യമായി കൊടുക്കാന്ന് കുറവാനുണ്ടല്ലോ. ഈ തുമു സദക്കാത്തി പരിമാരിയ, നിങ്ങൾ സദക്ക പരസ്യപ്പെടുത്തുകയാണെങ്കിൽ അതും നല്ലത് തന്നെ, ഇനി നിങ്ങൾ രഹസ്യമായിട്ട് പാവങ്ങൾ കൊടുത്താൽ അതും നല്ലത് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ചിലപ്പോ പരസ്യമായിട്ട് കൊടുക്കേണ്ടി വരും, മനസ്സിലായില്ലേ? വേറൊരു ആളുകൾക്ക് പ്രോത്സാഹനത്തിന് വേണ്ടി ഇപ്പൊ ഒരു സാധു വന്നു പള്ളിയിൽ വന്നു ചോദിച്ചു, റസൂല് എല്ലാരോടും കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, ആരും ഒന്നും കൊടുക്കില്ല, ആരെങ്കിൽ കൊടുക്കാനില്ലാത്തോണ്ടാണ്. അപ്പൊ ഒരു സഹാബി എണീച്ചിട്ട് ഒന്ന് കൊണ്ടുവന്ന് കൊടുത്തു, അപ്പൊ ഒരാൾ എണീച്ചു, അപ്പൊ ഒരാൾ എണീച്ചു. അപ്പൊ ആദ്യത്തെ സഹാബിയുടെ ആ ഒരു പ്രവർത്തനം മറ്റുള്ളവർക്ക് ഒരു പ്രേരണയാണ്. ഇതാണ് പാകപ്പാടുള്ള തെളിവ്. ഞങ്ങളിതൊക്കെ ഇങ്ങനെ പരസ്യപ്പെടുത്തത് മറ്റുള്ളവർക്ക് ഒരു പ്രേരണയാകാൻ വേണ്ടിയിട്ടാണ്. ജില്ലാ കമ്മിറ്റി ചെയ്തു വന്ന മണ്ഡലം കമ്മിറ്റിക്ക് പ്രേരണയാവും, മണ്ഡലം കമ്മിറ്റി ചെയ്ത യൂണിറ്റ് കമ്മിറ്റിക്ക് പ്രേരണയാവും. ആകപ്പാടപ്പോ പ്രേരണ മാത്രമേ നടക്കുന്നുള്ളൂ, ഇഖ്ലാസ് അങ്ങ് പോയി പോകും. അതുകൊണ്ട് ഇഖ്ലാസ് എന്ന സാധനം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്, അത് പോകാൻ അധിക സമയമൊന്നും വേണ്ട. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിയ്യത്ത് വളരെ പ്രധാനമാണ്. നിയ്യത്ത് നഷ്ടപ്പെട്ടു പോയാൽ അമൽ കൊള്ളയായിട്ടുണ്ടോ, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇന്നമല്ല അമാലു ബിന്നിയാ, അമലുകൾ നിയ്യത്തുകൾക്കനുസരിച്ചാണ്. ഓരോ മനുഷ്യനും എന്തൊരു നിയ്യത്തിലാണോ ചെയ്യുന്നത് അത് കിട്ടും. പത്രത്തിൽ വരലാണോ നിയ്യത്ത്? അത് കിട്ടും. ജനങ്ങൾ പറയലാണോ നിയ്യത്ത്? അത് കിട്ടും. ഗവൺമെന്റിന്റെ അടുക്കൽ തീവ്രവാദി ലിസ്റ്റ് ഒഴിവാക്കിയിട്ടാണോ? അത് കിട്ടും. അള്ളാന്റെ അടുക്കൽ കൂലി കിട്ടണമെന്നാണോ? അത് കിട്ടും. എന്താണ് ഓരോരുത്തരും ഉദ്ദേശിച്ചത്? അത് കിട്ടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ പരിചയം ചെയ്യേണ്ടി വരും, അത് മറ്റുള്ളവർക്ക് പ്രേരണയും പ്രോത്സാഹനമായിരിക്കാം. പക്ഷേ എപ്പോഴും പ്രേരണയും പ്രോത്സാഹനം തന്നെ നമ്മളെല്ലാം ചെയ്യണം, മറ്റുള്ളവർക്ക് പ്രേരണയ്ക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കുന്നതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ അറിയാതെ നമ്മൾ ശൈത്താൻ നമ്മൾ നല്ല പണിയെടുക്കുകയും ചെയ്യും, ശൈത്താൻ അത് വെള്ളത്തിലാക്കുകയും ചെയ്യും. വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകുന്നേരം കുട തുടച്ചു എന്ന് പറഞ്ഞതുപോലെ ആവുന്നൊരവസ്ഥ വരുന്നതിനെ നമ്മൾ പേടിക്കണം. ശൈത്താൻ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന പ്രധാനപ്പെട്ട രീതിയാണത്. അതുകൊണ്ട് ഇഖ്ലാസ് നിലനിർത്തി തരാൻ വേണ്ടി ദുആ ചെയ്യുകയും റിയാദിലേക്ക് ലോകമാന്യത്തിലേക്ക് പൊങ്ങച്ചത്തിലേക്ക് ജാടകളിലേക്ക് നമ്മൾ പോകുന്നത് സൂക്ഷിക്കുകയും വേണം. എന്തെല്ലാം ജാടകളാ കാണിക്കുന്നത് മറ്റുള്ളവരെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. സംഘടനാ രംഗത്തുള്ള മത്സരം ആ സംഘടനയേക്കാൾ നമ്മളാച്ചിൽ, ഈ സംഘടനയേക്കാൾ നമ്മളാച്ചിൽ, നമ്മക്കാണ് കിട്ടുന്നത് ഇങ്ങനെ ചെയ്യണം എന്ന ചിന്താഗതി ആളുകളിൽ വളരെ പാടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇഖ്ലാസ് നിലനിർത്തി തരാൻ വേണ്ടി ദുആ ചെയ്യുകയും നിയ്യത്ത് നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരും ചെയ്ത സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയും അതിലില്ല തെറ്റുകളെല്ലാം പുറത്ത് അതിനർഹമായ പ്രതിഫലം ലഭിക്കുമാറാകട്ടെ. ربنا أبرنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذابا.